2021 ഫെബ്രുവരി 16 ചൊവ്വാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് തുല്യ ത്രികോണ മത്സരം. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനുമായി രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീഹർഷൻ നടത്തിയ അഭിമുഖം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുകയെന്ന ദൌത്യവുമായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരക്കിലാണ്. അദ്ദേഹം കാഴ്ചപ്പാടുകൾ കേരളകൗമുദിയുമായി പങ്കുവയ്ക്കുന്നു. ചോദ്യം: നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രതീക്ഷ എത്രത്തോളം? കെ സുരേന്ദ്രന്റെ മറുപടി: വളരെ ശക്തമായ ത്രികോണ മത്സരമായിരിക്കും സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടക്കുക. വലിയ വിജയപ്രതീക്ഷയാണ് ബിജെപിക്കുള്ളത്. ചോദ്യം: യുഡിഎഫും എൽഡിഎഫും പ്രബല മുന്നണികളായി നിൽക്കുമ്പോൾ എൻഡിഎ ബിജെപിയും ബിഡിജെഎസും മാത്രമായി ചുരുങ്ങുന്ന അവസ്ഥയായി. എൻഡിഎയ്ക്ക് ഈ മണ്ണ് പാകമായിട്ടില്ലേ? മറുപടി: തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിന്റെയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും അടിസ്ഥാനത്തിൽ നോക്കിയാൽ വലിയ ശതമാനം മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ സാന്നിധ്യമുള്ള മുന്നണിയാണ് എൻഡിഎ. അധികം കക്ഷികളില്ലെന്നത് വാദത്തിന് സമ്മതിക്കാമെങ്കിലും എൻഡിഎയ്ക്ക് വലിയ ജനപിന്തുണയുണ്ട്. ഇപ്പോൾ തന്നെ മൂന്നിലൊന്നിലധികം സ്ഥലങ്ങളിൽ തുല്യമായ ത്രികോണ മത്സരമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വന്നത്. ഇത്തവണ അതൊരു 60-70 ശതമാനം സ്ഥലങ്ങളിലുണ്ടാകും. മറ്റ് രണ്ട് മുന്നണികൾക്കും അതിന്റേതായ ദൌർബല്യങ്ങൾ ഏറെയുണ്ട്. യുഡിഎഫിൽ കോൺഗ്രസാണ് പ്രധാന കക്ഷിയെങ്കിലും കോൺഗ്രസിന്റെ പ്രസക്തി പല മണ്ഡലങ്ങളിലും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ആകെ നോക്കിയാൽ കോൺഗ്രസിന്റെ ദൌർബല്യം ചെറുതല്ല. കൊല്ലം ജില്ലയിലെ പല പഞ്ചായത്തുകളിലും ബിജെപി എൽഡിഎഫ് തമ്മിലായിരുന്നു മത്സരം. ആലപ്പുഴയിൽ ബിജെപിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ട്. അവിടെയെല്ലാം യുഡിഎഫ് അപ്രസക്തമാവുകയാണ്. എൽഡിഎഫിനാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചതുപോലെയല്ല ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും അടക്കമുള്ള നേതാക്കളൊക്കെ ശക്തമായ പ്രചാരണത്തിനെത്തുന്നതോടെ പല മണ്ഡലങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാനാകും. ചോദ്യം: 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായിരുന്നു ശബരിമല യുവതീ പ്രവേശന വിധിയും അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും. പ്രക്ഷോഭത്തിന് മുൻനിരയിൽ ബിജെപി ഉണ്ടായിട്ടും ഗുണഫലം യുഡിഎഫ് കൊണ്ടുപോയി. മറുപടി: അന്ന് രാഹുൽഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന തെറ്റായ പ്രചാരണം കേരളത്തിൽ നടന്നു. സ്വാഭാവികമായും ആ പ്രചാരണത്തിൽ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ആകൃഷ്ടരായി. രണ്ട് ന്യൂനപക്ഷ സമുദായങ്ങളും ഒന്നിച്ച് യുഡിഎഫിന് വോട്ട് ചെയ്തതുകൊണ്ടാണത്. ആ സാഹചര്യം പിന്നീട് മാറിയല്ലോ. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു ഘടകമേ ആയിരിക്കില്ല. ചോദ്യം: ശബരിമല വിഷയം യുഡിഎഫ് വീണ്ടും എടുത്തിടുമ്പോൾ എൻഎസ്എസ് നേതൃത്വം ആരിലും വിശ്വാസമില്ലെന്ന് പറയുന്നു. മറുപടി: യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും പ്രചാരണത്തേക്കാൾ ശക്തമായ പ്രചാരണം ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. വിശ്വാസ പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ നേരത്തെ ഉന്നയിക്കുന്ന പല കാര്യങ്ങളും പ്രസക്തമായി വന്നു. ദേവസ്വം ബോർഡുകളുടെ രാഷ്ട്രീയ അതിപ്രസരം, ക്ഷേത്രങ്ങളുടെ ഭൂമി പിടിച്ചെടുക്കൽ എന്നിങ്ങനെയുള്ള വിഷയങ്ങളിലെല്ലാം അവർക്ക് ഉത്തരം പറയേണ്ടി വന്നു. അവരുടെ നിലപാട് എന്താണെന്ന് ജനങ്ങൾ ചോദിക്കും. ഞങ്ങളത് ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ശബരിമല മുൻനിർത്തി യുഡിഎഫിന് മേൽക്കൈയുണ്ടാക്കാൻ കഴിയില്ല. കാരണം അവർ അന്ന് ഒരിടത്തുമില്ലായിരുന്നു. ശബരിമല ആചാരത്തിന്റെ കാര്യത്തിലും പ്രക്ഷോഭത്തിന്റെ കാലത്തുമെല്ലാം എൻഎസ്എസ് നിലപാട് വളരെ പ്രസക്തമായിരുന്നു. ചോദ്യം: ബിജെപിക്ക് അതിന്റെ ഹിന്ദുത്വ ഇമേജ് വച്ചുകൊണ്ട് എത്രത്തോളം മതന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുത്ത് പോകാനാകും? മറുപടി: കേരളത്തിൽ 86-90 വരെ മണ്ഡലങ്ങളിൽ വിധി നിർണയിക്കുന്നത് ഭൂരിപക്ഷ സമുദായം തന്നെയാണ്. രണ്ടാമത്തെ പ്രശ്നമെന്നത് രണ്ട് മതന്യൂനപക്ഷങ്ങളുടെയും നിലപാട് കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപോലെയല്ല. സാധാരണ കേരളത്തിൽ എപ്പോഴും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരേ നിലപാടാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ അങ്ങനെയല്ല സാഹചര്യം. ചോദ്യം: സഭാ തർക്കത്തിൽ പ്രധാനമന്ത്രി ഇടപെട്ടത് നേട്ടമുണ്ടാക്കുമെന്ന പ്രതീക്ഷയാണോ? മറുപടി: അല്ല, നേട്ടത്തിനുവേണ്ടിയല്ല ഇതൊന്നും ചെയ്യുന്നത്. ക്രൈസ്തവർക്ക് സമാനമായ ചില പ്രശ്നങ്ങളുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ട ഹിന്ദു സമൂഹം നേരിടുന്ന നിരവധി വിഷയങ്ങളാണ് ഞങ്ങൾ പ്രധാനമായും ഇക്കാലമത്രയും തിരഞ്ഞെടുപ്പുകളിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. അതുപോലെയുള്ള ചില വിവേചനങ്ങളെക്കുറിച്ച് ക്രൈസ്തവരും ഇപ്പോൾ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ചോദ്യം: മലബാർ മേഖലയിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പങ്ക് പ്രധാനമല്ലേ? മറുപടി: മലബാർ സംസ്ഥാനം രൂപീകരിക്കണമെന്നിപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വമടക്കം ആവശ്യപ്പെടുകയാണല്ലോ. അതെങ്ങനെ മറ്റ് ജനവിഭാഗങ്ങൾ സ്വീകരിക്കുമെന്ന ചോദ്യമുണ്ടല്ലോ. ചോദ്യം: എ പി അബ്ദുള്ളക്കുട്ടിയെ ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷനാക്കിയെങ്കിലും ബിജെപിക്ക് അവർക്കിടയിൽ അതുകൊണ്ടുമാത്രം സ്വീകാര്യത നേടിയെടുക്കാനാകുമെന്ന് കരുതുന്നുണ്ടോ? മറുപടി: അങ്ങനെയൊന്നും കാണാനാവില്ല. ഏതെങ്കിലും രാഷ്ട്രീയ നേതൃത്വമോ മത നേതൃത്വമോ വിചാരിക്കുന്നത് പോലെ വിശ്വാസി സമൂഹം ചിന്തിക്കണമെന്നില്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും മുസ്ലിം മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർക്ക് ധാരാളം സീറ്റുകൾ കൊടുത്തിരുന്നു. അതുകൊണ്ടുമാത്രം ഒറ്റയടിക്ക് മുസ്ലിം സ്വീകാര്യത വർദ്ധിപ്പിക്കാമെന്ന് പറയുന്നതല്ല. സാവധാനത്തിലേ അത് നടക്കുകയുള്ളൂ. പക്ഷേ മറ്റെല്ലാ സമുദായത്തിലും ഇന്ന് സ്ഥിതി അതല്ല. ചോദ്യം: ബിജെപി വന്നാൽ ലവ് ജിഹാദിനെതിരെ യുപി മോഡൽ നിയമം കൊണ്ടുവരുമെന്ന് താങ്കൾ പറഞ്ഞു. ക്രൈസ്തവ ന്യൂനപക്ഷത്തിൽ കണ്ണുവച്ചിട്ടല്ലേ? മറുപടി: അല്ല. രണ്ട് സമൂഹങ്ങളും നേരിടുന്ന സമാനമായ വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുകയാണ് അതിപ്പോൾ എല്ലാ സഭകളും പറയുകയല്ലേ? ചോദ്യം: കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മറുപടി: ഹൈക്കോടതി പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. സഭകളെല്ലാം ഒറ്റക്കെട്ടായി പറയുന്നത് എന്തുകൊണ്ടാണ്? അവരവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. കോടതി ഇവിടെ സർക്കാർ കൊടുക്കുന്ന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ചോദ്യം: കേരളത്തിലെ ബിജെപിക്കകത്ത് വിഭാഗീയത എപ്പോഴും ഒരു തലവേദനയാണ്. താങ്കളുടെ കാലത്ത് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളാണ് താങ്കളോട് അകൽച്ച കാണിക്കുന്നത്. മറുപടി: അത് മാധ്യമ സൃഷ്ടി മാത്രമാണ്. കേരളത്തിൽ ബിജെപിയുടെ ഒരു നേതാവും അകന്നു നിൽക്കുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു റിബൽ സ്ഥാനാർത്ഥി പോലും ബിജെപിക്കുണ്ടായിരുന്നില്ല. യുഡിഎഫിനും എൽഡിഎഫിനും ആയിരക്കണക്കിന് റിബൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായപ്പോൾ ബിജെപിക്ക് റിബൽ സ്ഥാനാർത്ഥിയേ ഇല്ലായിരുന്നു. കേരളത്തിലെ പാർട്ടിക്കകത്ത് ഇപ്പോൾ ഒരു വിഭാഗീയതയുമില്ല. ആരും തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമില്ല. ചോദ്യം: സ്വർണക്കടത്ത് കേസ് കേന്ദ്ര ബിജെപി നേതൃത്വം കേരളത്തിലെ സിപിഎമ്മുമായി ഇടപെട്ട് ഒത്തുതീർപ്പാക്കിയെന്നാണല്ലോ കോൺഗ്രസ് ആക്ഷേപിക്കുന്നത്. മറുപടി: ഒത്തുതീർപ്പിന്റെ ചരിത്രവും പാരമ്പര്യവും ഉള്ളവർ കോൺഗ്രസും സിപിഎമ്മുമാണ്. ബിജെപിക്ക് അങ്ങനെ ഒരു ഘട്ടത്തിലും ഒരൊത്തുതീർപ്പ് നടത്തേണ്ടി വന്നിട്ടില്ല. സ്വർണക്കടത്ത് കേസ് ശരിയായ നിലയിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കേസ് അന്വേഷിച്ച് പൂർണ്ണതയിലെത്താതെ നമുക്ക് അങ്ങനെയൊരു വ്യാഖ്യാനത്തിലെത്താൻ പറ്റില്ല. ചോദ്യം: യുഡിഎഫ് ബിജെപി സഖ്യമെന്ന എൽഡിഎഫ് ആക്ഷേപത്തെപ്പറ്റി? മറുപടി: അതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ പറയുന്നതാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും കണ്ടത് എൽഡിഎഫ് യുഡിഎഫ് ഐക്യമാണ്. കേരളത്തിന് വെളിയിൽ എല്ലാ സ്ഥലത്തും അവരൊറ്റ മുന്നണിയായാണ് മത്സരിക്കുന്നത്. ഇവിടെ രണ്ട് മുന്നണികളിലിരുന്ന് പരസ്പരം യോജിക്കുകയാണ്. ചോദ്യം: രണ്ട് മുന്നണികളുടെയും പേടി സ്വപ്നമായി കേരളത്തിൽ ഇപ്പോൾ ബിജെപിക്ക് മാറാനായി എന്നാണോ? മറുപടി: തീർച്ചയായും. കേരളത്തിൽ വളരെ ശക്തമായ പാർട്ടിയാണ് ബിജെപി. സിപിഎമ്മിന്റെ പാർട്ടി റിപ്പോർട്ട് തന്നെ അതാണ്. കോൺഗ്രസിൽ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള വലിയ വിഭാഗം നേതാക്കൾ ആ വസ്തുത അംഗീകരിച്ചിട്ടുണ്ട്. ചോദ്യം: ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിന് അപ്പുറത്തേക്ക് ബിജെപി എത്രത്തോളം മുന്നേറ്റമുണ്ടാക്കും? മറുപടി: ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മുന്നേറ്റമാകും ഉണ്ടാക്കുക. സീറ്റുകൾ എത്ര പിടിക്കുമെന്ന് ഇപ്പോൾ ഒരു മുന്നണിയും പറഞ്ഞിട്ടില്ലല്ലോ. ബിജെപി മാത്രം എന്തിനു പറയണം? എൽഡിഎഫ് എത്ര പിടിക്കുമെന്ന് അവരും യുഡിഎഫ് എത്ര പിടിക്കുമെന്ന് അവരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കണക്കും ഒരു പാർട്ടിയും ഒരു തെരഞ്ഞെടുപ്പിലും പറയില്ല. എല്ലാവരും പറയുക അവർ അധികാരത്തിൽ വരുമെന്നാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും തുല്യ ത്രികോണ മത്സരം ഉണ്ടാകും.